മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ രണ്ട് ഗ്രൂപ്പ് ആളുകളുണ്ട്. രണ്ട് ഗ്രൂപ്പ് ആളുകൾ രണ്ട് സെക്ഷനെ പ്രതിനിധീകരിക്കുകയാണ്. എന്നാൽ അത് ലോകത്തിലുള്ളതിനെ കുറിച്ച് പറയാതെ ദൈവസഭയ്ക്കകത്ത് രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ചില വിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24 അധ്യായത്തിന്റെ 13 വാക്യം വായിക്കാം. യേശു വഴിയാത്രയിൽ എമ്മൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരോടുകൂടെ യെരുശലേം മുതൽ എമ്മൗസ് വരെ യാത്ര ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. വളരെ വാടിയ മുഖത്തോടുകൂടെ വിഷാദിച്ചുകൊണ്ട് യേശുവിന്റെ ക്രൂശുമരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് ഇനി പ്രതീക്ഷയില്ല എന്നുള്ള നിലയിൽ അവരുടെ ഗ്രാമമായ എമ്മൗസിലേക്ക് പോവുകയാണ്. അവിടെ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം വളരെ വിശാലമാണ്. എന്നാൽ ആഗ്രഹം, അയ്യോ, ഞങ്ങൾ പ്രതീക്ഷ വെച്ച ഞങ്ങളുടെ യേശു, ഇസ്രായേലിന്റെ രാജ്യസ്ഥാപകൻ, മടക്കി ഞങ്ങൾക്ക് രാജ്യം തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഈ മഹാനായ വ്യക്തി, ദൈവത്തിന്റെ പുത്രനെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തി ഇന്ന് മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. എന്നാൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. ഇനി എന്തായി തീരും? വാടിയ മുഖത്തോടുകൂടെ വിഷണ്ണരായിട്ട് അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ ഹൃദയത്തിന്റെ വിഷാദം അറിഞ്ഞ് അവരോട് കൂടെ നടക്കുവാൻ ആരംഭിച്ചു. രണ്ടു കൂട്ടരാളുകൾ യേശുവിന്റെ സാന്നിധ്യം അറിയാതെ, പക്ഷേ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ട്, യാത്ര ചെയ്യുന്നവര്. രണ്ടാമത്തെ കൂട്ടർ, അവർ ചിന്തിക്കുന്നു, യേശു ഞങ്ങളോട് കൂടെ ഉണ്ട്, ഞങ്ങൾ എവിടെ പോയാലും യേശു ഞങ്ങളോട് കൂടെ പോരും. അതുകൊണ്ട് They take him for granted. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നിട്ടും അവർ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നടിച്ച് പ്രിട്ടൻ ചെയ്ത് പോകുന്ന രണ്ടാമത്തെ കൂട്ടർ. ആദ്യത്തെ കൂട്ടരാണ് എമ്മൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ. അവരുടെ യാത്ര മുഴുവനും യേശുവിന്റെ സാന്നിധ്യമായിരുന്നു. യേശു പഴയ നിയമത്തിലെ പെന്റക്കിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും മശിഹാതമുരാൻ ഭൂലോകത്തിൽ വന്ന് കഷ്ടമനുഭവിച്ച് മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിന്മേൽ തന്റെ വിലയേറിയ രക്തമൂറ്റിത്തന്ന് മനുഷ്യജാതിക്ക് വീണ്ടെടുപ്പ് സാധിച്ചു കൊടുത്ത് അവൻ കല്ലറയിൽ അടക്കപ്പെടണമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണമെന്നും അവൻ വരുവാനുള്ള മശിഹായായി സകല രാജ്യങ്ങൾക്കും ജാതികൾക്കും വെളിപ്പെടണമെന്നുമുള്ള ആത്മീകമായ മറഞ്ഞുകിടന്ന സത്യത്തെ ഈ ഗ്രൂപ്പ് ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ പക്ഷേ യേശുവിനെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവർക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം യേശുവിന്റെ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു. യേശു അവരോട് വചനത്തിൽ നിന്നുള്ളതായ ആത്മിക സത്യങ്ങൾ, മറഞ്ഞുകിടന്ന മുത്തുകൾ പുറക്കിയെടുത്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർ പറയുന്നത്, അതെ യേശു, ഞങ്ങൾ വിശ്വസിച്ചത് ഈ യേശു ഈ തലമുറയിൽ കടന്നുവന്ന് ഇസ്രായേലിനെ തന്റെ രാജ്യത്തും സ്ഥാപിച്ചു കൊടുക്കുമെന്നാണ്. പക്ഷേ അവൻ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചില സഹോദരിമാർ കല്ലറയ്ക്കൽ പോയി, യേശു അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്നൊരു ബഹളവും ഉണ്ടാക്കി. അതുകൊണ്ട് എന്താ കാര്യം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ഇങ്ങനെ മനുഷ്യപുത്രൻ മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നില്ലയോ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകൾ അവർക്ക് പൊളിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? യേശു തിരുവെഴുത്ത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. ഇതൊരു ഗ്രൂപ്പ് ആളുകളാ. തിരുവചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ഇങ്ങോട്ട് കത്താൻ തുടങ്ങും. പക്ഷേ ആ വചനത്തിൽ അതൊരു സ്വല്പം മാറിക്കഴിഞ്ഞാൽ പഴയ പടി അങ്ങ് മാറിപ്പോകും. സം പീപ്പിൾ കോൾ ദം ഫയർപ്ലേസ് ക്രിസ്ത്യൻസ്. ഫയർപ്ലേസിന് അടുത്തിരിക്കുകയാണെങ്കിൽ നല്ല വാണ്ടപ്പ, നല്ല ചൂടാ. വേദനവും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുള്ള വലിയ തീരുമാനമാണ്. ഓ ഞാൻ അങ്ങ് രക്ഷിക്കപ്പെടും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ആ ചൂടിന്റെ അടുത്ത് നിന്ന് അല്പവും നകന്നു കഴിഞ്ഞാൽ പിന്നെയും കോൾഡ് ക്രിസ്ത്യൻസ് ആയിട്ട് മാറും. ക്രിസ്തീയ ലോകത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസികളെ കാണുവാൻ സാധിക്കും. ഒരു സമയത്ത് അവർ പ്രകാശനം ലഭിച്ചവരാണ്, ഒരു സമയത്ത് അവരുടെ ഹൃദയം ആത്മീക സത്യങ്ങളാൽ ചൂട് അവർക്ക് പ്രാപിച്ചവരാണ് അവര്. പക്ഷേ കാലങ്ങളുടെ പഴക്കത്തിൽ ആ ചൂടെല്ലാം അവരിൽ അസ്തമിച്ചു, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്തോത്രം, ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? യേശു അവർക്ക് പ്രകടമായി, യേശു അവർക്ക് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവരുടെ ഹൃദയം കത്തിക്കഴിഞ്ഞപ്പോൾ അവർ നേരെ തിരിച്ചെരിശിലേമിലേക്ക് ചെന്നു. അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് സംശയം അശേഷമില്ല, ഞങ്ങളുടെ ഈ കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടു. നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലല്ലോ. ഒരാൾ പറഞ്ഞു, കർത്താവിന്റെ ആ കൈയുടെ പാടിനകത്ത്, ആണിപ്പാടിനകത്ത് ഞാൻ കൈ വിരലിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല, ഞാൻ യേശുവിനെ കണ്ണുകൊണ്ട് കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ല. പക്ഷേ ഇവര് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചവർ. ദൈവവൈദലെ, നമ്മുടെ ഹൃദയത്തിന് ഇടയ്ക്കിടയ്ക്ക് ചൂട് തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? സന്തോഷത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആത്മീയമായ ആ ചൂട് ഉത്തേജനം നൽകി തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു സാക്ഷ്യം വഹിക്കുവാനാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഒരു സാക്ഷ്യം വഹിച്ചില്ല എങ്കിൽ നമ്മൾ അവന്റെ കൽപ്പന ലംഘിക്കുന്നവരാണ്. എന്തിനാണ് അവൻ നമ്മുടെ ഹൃദയത്തിൽ ചൂട് തന്നത്? മടങ്ങി നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂലോകത്തിന്റെ അറ്റത്തെ സകല ജാതികളോടും സകല രാഷ്ട്രങ്ങളോടും സകല വംശങ്ങളോടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സാക്ഷിക്കണമെന്നുള്ളതാണ്. ദൈവം നമ്മെ ഈ രാജ്യത്ത് കൊണ്ടുവന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ്. എന്താണെന്നറിയാമോ കാര്യം? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ നമ്മൾ ജീവിതം ഇങ്ങനെ നയിക്കുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ എന്തിനാ ഇതിന്റെ പർപ്പസ് എന്ന്, എന്താ ഇതിന്റെ കാര്യം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതല്ല, യാഥാർത്ഥ്യം മനസ്സിലായവര്, സത്യം വെളിപ്പെട്ട് കിട്ടിയവര് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. 2 തിമൊഥെയൊസിന്റെ ലേഖനം 2-ാമധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ താൻ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത്, നീ എന്നിൽ നിന്ന് കേട്ട് പഠിച്ചതെല്ലാം വിശ്വസ്തരായ ശുശ്രൂഷകന്മാരെ ഫലമേൽപ്പിക്കണമെന്ന്. നാം കേട്ടുപഠിച്ച സത്യം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വിശ്വസ്തരായ ശുശ്രൂഷകന്മാരെ ഫലമേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്, വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൂട്ടർ യേശുവിനെ, അവരോടുകൂടെ യേശു ഉണ്ടായിരുന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം തിരിച്ചുള്ളവരുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, യേശുവേ നീ എവിടെയാണ്? നമുക്ക് മനസ്സിലായില്ല യേശു എവിടെയായിരുന്നു എന്ന്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശു എവിടെയാ? നമ്മളോട് കൂടെ ഉണ്ടോ? യേശു കൂടെ ഉണ്ടോ? യെസ്, ജീസസ് ഈസ് ഹിയർ. കർത്താവ് പറഞ്ഞു 2-3, ഇപ്പൊ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. യേശുവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ആ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ രോഗിയായി തീരുമ്പോൾ എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഞാൻ ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ജീവിതത്തിൽ ക്ഷീണിതരായി തീരുമ്പോൾ എന്റെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ എവിടെ കൂടെ കടന്നു പോയാലും 23-ാം കൂടെ കടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടാതവണ്. എന്താ കാര്യം അനർത്ഥം ഭയപ്പെടാതിരിക്കുന്നത്? സീക്രട്ട് എന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, യേശുവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. എവിടെ പോയാലും തീച്ചുളയിൽ വലിച്ചെറിയപ്പെട്ട 3 യഹൂദ്യ ബാലന്മാരെ കുറിച്ച് നെബൂഖദ്നേസർ രാജാവിനും തന്റെ അധികാരികളും ചിന്തിച്ചത് അവർ ഭസ്മമായി പോകുമെന്നാണ്. പക്ഷേ ഭസ്മമായി പോകുവാൻ ദൈവമായ കർത്താവ് സമ്മതിച്ചില്ല. ദൈവപുത്രന്റെ സാന്നിധ്യം തീച്ചുള്ളിലേക്ക് ഇറങ്ങി വന്നു. അവിടെയും യേശുവിന്റെ സാന്നിധ്യം, ദൈവപുത്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞു. ഏകനാണെന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷെ ഏകനായിരുന്നു? നോ, ഏകനല്ലായിരുന്നു. കാരണം എന്താ? ഏകനല്ലാതിന്റെ ദൈവം തന്റെ ദൂതനെ തനിക്ക് മുൻപായിട്ട് സിംഹക്കുടിയിലേക്ക് അയച്ച് സിംഹത്തിന്റെ വായ അവൻ ബന്ധിച്ചു കളഞ്ഞു. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ കഷ്ടതയുടെ തീച്ചുപുഴയിൽ കൂടെ കടന്നുപോയ വിശുദ്ധന്മാരോട് ചോദിച്ച് യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അവർക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയും, ഞങ്ങൾ നിലനിൽക്കാൻ കാരണം ഞങ്ങളുടെ യേശുവിന്റെ സാന്നിധ്യമാണ്. യേശുവിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾ നിലനിൽക്കുവാൻ കാരണം. അല്ല എങ്കിൽ ഞങ്ങൾ എന്നേ തട്ടിപ്പോയേനെ, എന്നേ ഞങ്ങൾ ഇല്ലാതെ പോയേനെ. എന്നാൽ ദൈവ ഇതിലെ ഇന്ന് ഇന്നും നമ്മൾ നിലനിൽക്കുവാൻ കാരണം അവന്റെ സാന്നിധ്യമാണ്. ഏത് സാഹചര്യങ്ങളിൽ കൂടെ നാം കടന്നു പോയാലും യേശുവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. ബഥേലിൽ യാക്കോബ് ഏകനായി രാത്രി കഴിച്ചു കൂട്ടി. ലൂസ് പട്ടണത്തിൽ താൻ ചിന്തിച്ച് താൻ ഏകനാണെന്നാണ്. താൻ ഉറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി തന്റെ ദർശനത്തിൽ കാണുന്നു. അവിടെ ആരാ ഇറങ്ങുകയും കയറുകയും ചെയ്തത്? ദൈവത്തിന്റെ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. ഇറ്റ്സ് ബിക്കം എ വെരി ബിസി പ്ലേസ്. ഹല്ലേലൂയ. താൻ ഏകനാണെന്നാ ചിന്തിച്ചത്. ഇപ്പഴാ മനസ്സിലായത്, അയ്യോ ഇത് വാസ്തവമായി ദൈവത്തിന്റെ സ്ഥലമാ, ഇത് ദൈവം ഇവിടെ ഉള്ള സ്ഥലമാണ്. പക്ഷെ തനിക്ക് നേരത്തെ മനസ്സിലായില്ല. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ആരും എന്നെ അറിയുന്നില്ല, എന്നെ കൈത്താങ്ങൽ തരുവാൻ എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, ഞാൻ ജീവിതത്തിൽ ഏകനാണല്ലോ, ഞാൻ രോഗിയാണല്ലോ, ഞാൻ ഭാരപ്പെടുന്നല്ലോ, എനിക്ക് വേണ്ടി ഒരു ആശ്വാസവാക്ക് പറയുവാൻ ആരുമില്ലല്ലോ. ഡോണ്ട് വറി, എന്റെ യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നീ ഏകനായി യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ അവൻ നിന്നെ സഹായിക്കുവാൻ കൂടെ ഇറങ്ങി വരും. ഇനി ഒരുപാട് കാര്യങ്ങൾ യോബിന്റെ ജീവിതത്തില് താൻ കഷ്ടപ്പെട്ടപ്പോൾ താൻ ചിന്തിച്ചത് ഏകനാണെന്ന് എല്ലാവരും തന്നെ കൈവിട്ടു. തന്റെ സ്നേഹിതയായ ഭാര്യ പോലും തന്നെ ഉപേക്ഷിച്ചു. ഇനി തന്റെ ഉത്തമ സുഹൃത്തുക്കൾ പോലും തന്നെ കുറിച്ച് അപമാനം പറഞ്ഞു, അപവാദം പറഞ്ഞു. ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചു കാണും. പക്ഷേ അപ്പോഴും ദൈവത്തിന് പറയാനുള്ളത്, എന്റെ ദാസനായ യോബിനെ പോലെ നേരുള്ളവൻ വേറെ ആരുമില്ല, എന്റെ ദാസനായ യോബിനെ പോലെ നിഷ്കളങ്കൻ വേറെ ആരുമില്ല, അവനെ പോലെ സത്യസന്ധൻ വേറെ ആരുമില്ല. എന്റെ കണ്ണ് എപ്പോഴും അവന്റെ മേലുണ്ട്. നാം വായിക്കുന്നത്, തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അവന്റെ ദൃഷ്ടി ഭൂലോകത്തിലൊക്കെയും. ഹല്ലേലൂയ. നാം ഏകരല്ല. ഏത് രാജ്യത്ത് പോയാലും ഏത് കോണിൽ പോയി പാർത്താലും നാം ഏകരല്ല. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിന്റെ ഭക്തന്മാരുടെ ചരിത്രം എത്രയെത്ര നമുക്ക് എന്നി പറയുവാൻ കഴിയും. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് നാടുകടത്തി. ആരും മനുഷ്യനില്ല, കൂട്ടുകാരാരുമില്ല, കൂട്ടായ്മക്കാരുമില്ല, സഭയില്ല, സഭായോഗമില്ല, സാക്ഷിയില്ല, പ്രബോധനമില്ല, ഏകനാണ് പത്മോസ് ദ്വീപിൽ. പക്ഷേ അച്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ആകൃഷ്ടനായി, അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടു. നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന കർത്താവിന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചു. അവൻ ചിന്തിച്ചത് ഏകനാണെന്നാണ്. പക്ഷേ ജീവിതത്തിന്റെ അനുഭവം വന്നപ്പോൾ അവന് മനസ്സിലായി, ഈ സ്ഥലത്ത് ഞാൻ ഏകനാണെങ്കിലും എന്റെ കർത്താവിനോട് കൂടെയുണ്ട്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി തന്നെ ബാനിഷ് ചെയ്തതാണ്. പക്ഷേ അവസാനം നമുക്ക് എന്താ കിട്ടിയെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം. അതാ ചിലപ്പോൾ നമ്മുടെ കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഒരു പിടി അനുഭവങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ചില നന്മകൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കിത്തരും. അത് യേശു ഉണ്ടായിട്ടും പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ നമ്മൾ പിറുപിറുക്കുന്നവരായിട്ടാണ്. എന്നാൽ വേറെ കൂട്ടരെ, അവര് പ്രിറ്റൻഡ് ചെയ്തവരാണ്. രണ്ടാമത്തെ കൂട്ടരെ, ദേ പ്രിറ്റൻഡ് ദാറ്റ് ജീസസ് ഈസ് വിത്ത് ദം വൈൽ ഹി ഈസ് നോട്ട്. നിങ്ങൾക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ യേശുവിന്റെ അമ്മയും അപ്പനും തന്റെ ചാർച്ചക്കാരും യേശുവിന് 12 വയസ്സായപ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ അവർ പെരുന്നാൾ ആഘോഷിച്ചു, ഉത്സവം ആഘോഷിച്ച് സന്തോഷമുള്ളവരായി. യേശു കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ അവരുടെ സ്ഥലമായ നസറേത്തിലേക്ക്, ഗലീലയിലേക്ക് അവർ മടങ്ങി വരികയാണ്. ഏകദേശം ഒരു 2 ദിവസം യാത്ര ചെയ്തെങ്കിലേ ഗലീലയിലെ നസറേത്തിൽ വരത്തുള്ളൂ. എന്നാൽ 1 ദിവസത്തെ അവരുടെ വഴിയാത്ര കഴിഞ്ഞപ്പോൾ അവരിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി, യേശു എവിടെ? അവരെന്താ ചിന്തിച്ചതെന്നറിയാമോ? യേശു കൂടെ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ചർച്ചക്കാരുടെ ഇടയിൽ കാണുമെന്നാണ്. പക്ഷേ ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അവർ തന്നെ താൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി യേശു കൂടില്ല. യേശുവിനെ അവിടെ തിരക്കി ഇവിടെ തിരക്കി കൂട്ടുകാരുടെയും ചാർച്ചക്കാരുടെയും മധ്യത്തിൽ തിരക്കി, പക്ഷേ യേശുവിനെ അവർക്ക് എങ്ങും കണ്ടുകിട്ടുവാൻ കഴിഞ്ഞില്ല. എവിടെയാ ഈ ഒരു ദിവസം? എവിടെയായിരുന്നു യേശു ഉണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്തതായിരുന്നു അവർ. അവർ ഊഹിച്ചെടുത്തതാണ്. പക്ഷേ അവസാനം അവർക്ക് മനസ്സിലായി യേശു കൂടില്ല. എന്ത് ചെയ്തവര്? യേശു ഇല്ലെങ്കിൽ അങ്ങ് വന്നോളും, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ, നമുക്ക് യാത്ര ചെയ്യാനുണ്ടല്ലോ, നമുക്ക് അങ്ങ് പോയേക്കാം, യേശു അങ്ങ് പുറകെ വന്നോളും. വരത്തില്ല കേട്ടോ. യേശുവിനെ എവിടെ ഉപേക്ഷിച്ചോ അവിടേക്ക് മടങ്ങിച്ചെല്ലണം. എവിടെയാ അവർ മടങ്ങിച്ചെന്നറിയാമോ? യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന. ദാറ്റ് ഈസ് വെയർ ദ ലോസ് ജീസസ്. യേശുവിനെ അവിടെ അവർക്ക് നഷ്ടമായത്. ഒരു ദിവസത്തെ വഴിയെ അവർ പോയുള്ളൂ, പക്ഷേ എത്രാം ദിവസം അവർ യെരുശലേമിൽ ദൈവാലയത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയെന്നറിയാമോ? കമോൺ, മൂന്നാം ദിവസം. സ്തോത്രം. ഒരു ദിവസത്തെ യാത്ര യേശുവില്ലാതെ ചെയ്തതുകൊണ്ട് മൂന്ന് ദിവസം അവർക്ക് നഷ്ടമായി. ദൈവവേദനേ, ജീവിതത്തിൽ ദൈവികമായിട്ട് എന്തെങ്കിലും നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനൊരു പെനൽറ്റി കൊടുക്കേണ്ടി വരും, അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്, അതിന് ഒരു വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കാതെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടത്തില്ല. എഫേസ്യ സഭയോടുള്ള ദൂത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് എല്ലാം കൊള്ളാം, എല്ലാം പോസിറ്റീവാണ്, നിന്നെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയുവാനില്ല, എല്ലാം പോസിറ്റീവാണ്, ദോഷം പറയുവാനില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? മടങ്ങി ചെല്ലണം. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. നീ എവിടെ, ഏത് കാരണത്തിൽ, ഏത് സാഹചര്യത്തിൽ ദൈവമായുള്ള ബന്ധം നീ വിച്ഛേദിച്ചുവോ അവിടേക്ക് മടങ്ങി ചെല്ലണം. പ്രാർത്ഥനയിലാണ് ദൈവമായുള്ള സാന്നിധ്യത്തിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ സഹോദര, അതിന് ദശാംശം കൊടുത്തുകൊണ്ട് പരിഹാരമാകത്തില്ല. പ്രാർത്ഥനയിലേക്ക് മടങ്ങി ചെല്ലണം. എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്? അവിടേക്ക് മടങ്ങി ചെല്ലണം. എവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത്? അവിടേക്ക് മടങ്ങി ചെന്ന് അതിന് റെസ്റ്റിറ്റ്യൂഷൻ വരുത്തണം. എങ്കിൽ മാത്രമേ റെസ്റ്റോറേഷൻ ഉണ്ടാകത്തുള്ളൂ. എവിടെയാ നഷ്ടം വന്നത്? അവിടേക്ക് മടങ്ങി ചെല്ലണം. എവിടെ യേശുവിനെ ഉപേക്ഷിച്ചുവോ യേശു അവിടെയുണ്ട്. നമ്മൾ പറയുമല്ലോ, ഒരു സാധനം മേശപ്പുറത്ത് വെച്ചിട്ട് അത് കട്ടിൽ കീഴിൽ തപ്പിയാ കിട്ടുമോ? കിട്ടത്തില്ല. എവിടെ സാധനം ഉപേക്ഷിച്ചുവോ, എവിടെ വച്ചിരിക്കുന്നുവോ അവിടേക്ക് മടങ്ങി ചെല്ലണം. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം, അവർക്ക് എന്ത്, എപ്പോൾ, എവിടെ നഷ്ടമായിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടില്ല. അവർ പ്രിറ്റൻഡ് ചെയ്യുകയാണ്, എവരിതിങ് ഈസ് ഓക്കെ, ഓൾ ഈസ് റൈറ്റ്, ബട്ട് ലെറ്റ് മീ ടെൽ യു, നോട്ട് ഓൾ ഈസ് റൈറ്റ്, നോട്ട് എവരിതിങ് ഈസ് ഓൾ റൈറ്റ്, സംതിങ് ഈസ് മിസ്സിംഗ് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയിൽ ദൈവം ആദിമസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ശക്തി നഷ്ടമായിരിക്കുന്നു. എന്തുകൊണ്ട്? അത് എവിടെ നഷ്ടമായി? അതിന് കാരണം എന്താണ്? കണ്ടുപിടിച്ച് മടങ്ങിച്ചല്ല്, അവൻ അത് റെസ്റ്റോർ ചെയ്തു തരും. യു മേക്ക് ദ റെസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹി വിൽ മേക്ക് ദ റെസ്റ്റോറേഷൻ. സ്തോത്രം. നമ്മൾ ശക്തിഹീനരായി ജീവിക്കുകയാണ്, നമുക്ക് പറയത്തക്ക ശക്തിയില്ല. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടും, അതാണ് നമ്മുടെ ശക്തി. അല്ലെ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ നീ ഡോക്ടർക്ക് കൃപ കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ ഈ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ. ആദിമസഭയുടെ അനുഭവം അതല്ലായിരുന്നു. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു, അവർ ഭൂതങ്ങളെ ശാസിച്ച് പുറത്താക്കുമായിരുന്നു, ദുരാത്മാക്കൾ ദൈവത്തിന്റെ ദാസന്മാരുടെ സാന്നിധ്യത്തിൽ ഓടിയകലുമായിരുന്നു. പൗലോസിനെ ഫിലിപ്പിയിൽ ഒരു വിച്ച്ക്രാഫ്റ്റുള്ള ഒരു സ്ത്രീ ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഇവരത്തിന്റെ തന്നെ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ വചനം നിങ്ങളോട് അറിയിക്കുന്നവർ. കാര്യം എന്താണെന്ന് അറിയാമോ? ഭൂതങ്ങൾക്ക് പോലും മനസ്സിലായി ഇവരിൽ there is something special in them. ആ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആ ദൈവം ഇന്റന്റ് ചെയ്തിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവസഭ ആയിരിക്കാനൊക്കത്തുള്ളൂ. എങ്ങനെയാണെന്ന് അറിയാമോ? യൂദായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, Now unto him that is able to keep you from falling and present you faultless before the presence of his glory with exceeding joy. Faultless, അതായത് കളങ്കമില്ലാതെ, ദോഷമില്ലാതെ, കുറവുകളില്ലാതെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു ഒരു കാന്തയാണ് യേശു ചേർക്കുവാൻ വരുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയ്ക്കകത്തിലുള്ള സകല ന്യൂനതകളും പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ദൈവത്തിന്റെ ആത്മാവിന് പണിയുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ പണിയും, നമ്മളുടെ അശുദ്ധിയെ മാറ്റും, നമ്മളുടെ കുറവുകളെ പരിഹരിക്കും, നമ്മുടെ ഭിന്നങ്ങളെ അവൻ നന്നാക്കും, നമ്മുടെ പിന്മാറ്റത്തിന് അവൻ ചികിത്സിച്ച് ഭേദം വരുത്തും. അവൻ നമ്മെ അവനായിരിക്കുന്ന അവൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലും. അതാണ് ഈ തലമുറയിലായിരിക്കുന്ന ദൈവസഭയെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം. മടങ്ങിച്ചല്ലേ, എവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു? പ്രാർത്ഥനാ ജീവിതം, ഉപവാസം, വിശുദ്ധി, വിശുദ്ധ ജീവിതം, ദൈവസഭയുടെ നല്ല നടപ്പ് എവിടെ നഷ്ടപ്പെട്ടു അവിടേക്ക് മടങ്ങി വരണം. ഇന്നത്തെ സഭയോട് പറയുവാനുള്ള ദൂത്, ദൈവദാസന്മാർക്കൊന്നേ ഉള്ളൂ, അതൊന്ന് മാത്രമേ ഉള്ളൂ, മടങ്ങി വരിക. കം ബാക്ക്. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചോദ്യം ചെയ്യുക, എവിടെയാണ് നഷ്ടം വന്നിരിക്കുന്നത്? ആത്മീക സന്തോഷം, ആരാധനയ്ക്ക് പോകുവാനുള്ള താല്പര്യം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ആഗ്രഹം, ദൈവവേലയുടെ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ മധ്യസ്ഥത ചെയ്യുവാനുള്ള താല്പര്യം, ഇതൊക്കെ എന്നേ നഷ്ടപ്പെന്നു പോയില്ലേ നമുക്ക്? അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. കാര്യം എന്താണെന്ന് അറിയാമോ? സംതിങ് ഈസ് മിസ്സിംഗ്. ആ നമ്മൾ ചിന്തിക്കുന്നത് എവറിഥിങ് ഈസ് ഓക്കെ. കർത്താവ് ഇങ്ങനെയുള്ള ഒരു സഭയെ ചേർക്കാൻ അല്ല വരുന്നേ കേട്ടോ. വട്ടവും മാലിന്യവും ഇല്ലാത്ത തന്റെ മടവാട്ടിയെ ചേർക്കുവാൻ അവൻ മടങ്ങി വരാൻ പോവുകയാണ്. അവൻ നമ്മെ കളങ്കമില്ലാത്തവരായി അവന്റെ മഹിമാ സന്നിധി വരെ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. മടങ്ങി വന്നില്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകും കേട്ടോ, തള്ളപ്പെട്ടു പോകും. മടങ്ങി വരിക. എവിടെ കുറവ് സംഭവിച്ചിരിക്കുന്നു, എവിടെ പോരായ്മ സംഭവിച്ചിരിക്കുന്നു, അവിടേക്ക് മടങ്ങി വരിക. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ നമ്മെ ആക്സെപ്റ്റ് ചെയ്യും, അവൻ നമ്മെ ചേർത്തുകൊള്ളും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തില് അനേക സാഹചര്യങ്ങളിൽ പ്രിട്ടൻഡ് ചെയ്ത ഒരുപാട് പേരെ കുറിച്ച് ഒരു ഒരു സാഹചര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇവിടെ എലീശയുടെ ശിഷ്യന്മാർ അവർ താമസിക്കുന്ന ഇടം ഞെരുക്കമെന്ന് കണ്ടിട്ട് പ്രവാചകനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അല്ലയോ യജമാനനെ, ഞങ്ങൾ പാർക്കുന്ന ഇടം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്, അതുകൊണ്ട് ഞങ്ങൾ യോർദാനോളം ചെന്ന് ചില മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കുന്ന ഇടം ഒരു സ്വല്പം എക്സ്പാൻഡ് ചെയ്ത് കൊള്ളട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചു. എലീശ എന്ത് പറഞ്ഞു? പോയിക്കൊള്ളുക, പോയി നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചുകൊള്ളുക. കാരണം എന്താണ്? ഇതൊരു ബൈബിൾ സ്കൂളാ. ബൈബിൾ സ്കൂളിൽ സ്റ്റുഡൻസിന് എല്ലാം കൂടെ ഭയങ്കര ഞെരുക്കും, ഇരിക്കാനും കിടക്കാനും പിന്നെ ഉണ്ണാനും ഉറങ്ങാനും ഒന്നും സ്ഥലമില്ല. അവര് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നുന്നു, യോർദാനിൽ ഒരുപാട് വൻകാടുണ്ട്, അവിടെ ഒത്തിരി മരങ്ങളുമുണ്ട്, പോയാൽ കുറഞ്ഞു വെട്ടി ഞങ്ങൾക്ക് ചീകി നല്ലൊരു വീട് പണിയാം, നല്ല ബൈബിൾ സ്കൂൾ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങ് ഞങ്ങളെ സമ്മതിക്കൂ. യജമാനൻ പറഞ്ഞു പൊക്കോ. പക്ഷേ ഇടയ്ക്ക് ഒരു ബുദ്ധിമാൻ ഒരു ബുദ്ധി തോന്നി, അയ്യോ യജമാനനെ ഞങ്ങളെ തന്നെ അയക്കല്ലേ, അങ്ങ് ഞങ്ങളോട് കൂടെ പോരണമേ എന്ന് പറഞ്ഞു. അവനവനെ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനും വന്നേക്കാം. ഞാൻ ചിന്തിക്കുകയാണ്, എലീശ ആ മനുഷ്യന്റെ വാക്ക് അന്ന് കേട്ടില്ലായിരുന്നെങ്കിൽ ചിലരന്ന് ഭയങ്കര പ്രയാസത്തിലായി പോയേനെ. നമ്മൾ ഒന്ന് വായിച്ച് ആ വാക്യം ഒന്ന് വായിച്ച് 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അയ്യോ യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു. എന്തുവാ പോയത്? കോടാലിയുടെ തലയുണ്ടല്ലോ, ഹെഡ് ഓഫ് ദി ആക്സിഡ്, ആക്സിഡ് അങ്ങ് വെള്ളത്തിൽ പോയി. പിന്നെ എന്തുവാ കയ്യിലുള്ളത്? പിടി കയ്യിലിരിപ്പുണ്ട്. പിടി മാത്രം കൊണ്ട് വല്ലതും പണി നടക്കു വെച്ചാ ഒരു പണിയും നടക്കത്തില്ല. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? നേരിട്ട് അവിടെ നിന്ന് ഒറ്റ വിളിച്ചതുപോലെ, അയ്യോ എന്റെ യജമാനനെ എന്നെ സഹായിക്കണമേ, ആ കോടാലി ഞാൻ കടം വാങ്ങിച്ചതായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ മനുഷ്യൻ ഇനി എന്നോട് എന്തോ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ സഹായിക്കണമേ. യജമാനൻ എന്തോ പറഞ്ഞു, എടാ അത് എവിടാ വീണത്? അവൻ പിൻ പോയിന്റ് ചെയ്ത് കൊടുത്തു, ഇവിടാ വീണത്, എനിക്കറിയാത്ത എവിടാ നഷ്ടപ്പെട്ടതെന്ന്. നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ എവിടെ പോയിട്ടുള്ളത്, നമുക്ക് അറിഞ്ഞുകൂടാ.
നമ്മുടെ ആത്മീക സന്തോഷം, നമ്മുടെ ആത്മീക ഉത്തേജനം, നമ്മുടെ താല്പര്യം കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ആ പ്രവണത എവിടെ നഷ്ടമായി നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ മനുഷ്യന് മനസ്സിലായി എനിക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന്. അവൻ യജമാനോട് പറഞ്ഞു, യജമാനൻ അവിടെ ഒരു മഹാ അത്ഭുതം ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, കോടാലി വെള്ളത്തിൽ പൊങ്ങി വരുന്നത് കേട്ടിട്ടുണ്ടോ? ഇരുമ്പ് ഭാരമുള്ള സാധനം വെള്ളത്തിൽ വീണാൽ അത് ഏറ്റവും ആഴത്തിലേക്ക് പോകും. പക്ഷേ യജമാനൻ അവിടെ ഒരു മഹാത്ഭുതം ചെയ്തു. നീ നമ്മുടെ ജീവിതത്തിൽ ഉള്ള അവസ്ഥ യജമാനോട് പറഞ്ഞാൽ അവൻ നമുക്ക് റെസ്റ്റോർ ചെയ്തു തരും, മടക്കി തരും. എത്ര മടങ്ങി മടക്കി തരുമോ? നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി തരും. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ ഒത്തിരി പേര് ബൈബിൾ സ്കൂൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, എല്ലാവരും മഴ വെച്ച് കോടാലി വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ദൂരെ ആയിരിക്കും മരങ്ങള്, എല്ലാവരും വെട്ടി, കുറെ പേര് മരം വെട്ടിയിടുന്നു, കുറെ പേര് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് ഈ ആശാന്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണത്. ഇവൻ ചിന്തിക്കുകയാണ്, ഇപ്പം എല്ലാവരും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, തലയൊക്കെ പൊക്കി നോക്കി, ഇപ്പം ഞാന് എന്റെ കോടാലി പോയെന്നറിഞ്ഞ മറ്റുള്ളവരെന്തോ പറയും, അതുകൊണ്ട് അനങ്ങാതിരുന്നാ മതി അല്ലേ. വെള്ളത്തിൽ പൂട്ടാനും കൂട്ടത്തിൽ പാടാനും ബഹുമിടുക്കരാണ് വിശ്വാസികൾ. നഷ്ടപ്പെട്ടു പോയാൽ അനങ്ങാനങ്ങ് ഇരുന്നോണ്ടാ മതി, ആളുകൾ ചിന്തിച്ചോളും നീ വെട്ടിക്കോളുകയാണെന്ന്. ഏതായാലും പിടികയറി പോണ്ടല്ലോ, പിടിവെച്ച് മരത്തിനിട്ട് ശരിക്ക് വെട്ടാം. എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മരം മുറിയുമോ? ഇല്ല, മരത്തിന്റെ തൊലി ചതയും. ഇന്ന് ചതഞ്ഞ ഒരുപാട് പാർട്ടികൾ ദൈവസഭയ്ക്കകത്തുണ്ട്, മുറിയത്തില്ല അവര്, എത്ര വെട്ടിയാലും മുറിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അതിനകത്ത് വെട്ടാനുള്ള മൂർച്ചയുള്ള ഒന്നുമില്ല, കേവലം ഒരു പിടി മാത്രമേ കയ്യിരിപ്പുള്ളൂ. ആ പിടി കൊണ്ടിട്ട് തൊലിയെ ചതയ്ക്കുകയാണ്. അവന് പ്രിട്ടൻഡ് ചെയ്യാമായിരുന്നു, അവൻ പ്രിട്ടൻഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വേറപ്പൊക്കെ ഒന്ന് തുടച്ച് ഓ ഭയങ്കര ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ ഒന്ന് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന്. കാരണം എന്താണെന്ന് വെട്ടിയല്ലേ. ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന, പ്രിട്ടൻഡ് ചെയ്യുന്ന ഒരുപാട് പേര് ദൈവസഭയ്ക്കകത്തുണ്ട്. എന്നാൽ യജമാനൻ ഇൻസ്പെക്ഷന് വരുവാൻ സമയമായി. അവൻ വരുമ്പോൾ ഓരോരുത്തരും അവൻ അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. രണ്ടേ കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത്, that we may all stand before the judgment seat of Christ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടതാകുന്നു. അവൻ ഇൻസ്പെക്ഷന് വരാൻ സമയമായി. ഇൻസ്പെക്ഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ വല്ല എക്സ്ക്യൂസും നടക്കുമോ? ഇപ്പം നമുക്ക് പാസ്റ്റർ അടുത്ത് പ്രിട്ടൻഡ് ചെയ്യാം. പാസ്റ്റർക്ക് നിങ്ങളെ ഹൃദയമൊന്നും കാണാൻ ഒക്കത്തില്ലല്ലോ. പാവം പാസ്റ്റർ, പാസ്റ്റർ നിങ്ങൾ പറയുന്ന പാസ്റ്റർ അങ്ങ് വിശ്വസിച്ചോളും. പക്ഷേ നമ്മുടെ ഹൃദയത്തെ അറിയാവുന്ന ഒരാളുണ്ട്, നമ്മുടെ ചിന്തകളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ഇരിപ്പും നടപ്പും കിടപ്പും അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. ഇന്നവനോട് പറഞ്ഞാൽ അയ്യോ എനിക്ക് നഷ്ടമായി, സമയങ്ങൾ ലാഭിക്കാം കേട്ടോ, വർഷങ്ങൾ ലാഭിക്കാം, കുടുംബജീവിതം ലാഭിക്കാം, കുഞ്ഞുങ്ങളുടെ ഭാവി ലാഭിക്കാം. ഇന്ന് അവനോട് ഏറ്റു പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് അത് മടക്കി തരും. ദൈവത്തിന്റെ പൈതലേ, പ്രിട്ടൻഡ് ചെയ്യരുത്, പകരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അതേ കർത്താവേ, എനിക്ക് പ്രിട്ടൻഡ് ചെയ്യാനല്ല, എന്റെ യേശുവിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് ഓരോ ദിവസവും എന്റെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കണം. കേവലം നാമമാത്രമായ ജീവിതത്തിനല്ല, ശക്തിയും ദൈവകൃപയുമുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. പ്രിട്ടൻഡ് ചെയ്യരുത്, അനുഭവിച്ച് യേശുവിനോട് കൂടെ യാത്ര ചെയ്തു കൊള്ളണം. Let me tell you my brothers and sisters, this is the only life we will ever live in this world. ഈ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളത്. ഇവിടെ നമ്മൾ അഭിനയിച്ച സമയം മെനക്കെടുത്തിയാൽ ഒരു നിത്യതയിൽ നമ്മൾ ജീവിക്കാൻ പോകുന്നവരാണ്. We are going to live in an eternity with Christ. Just imagine. ഇപ്പോഴാണ്, ഈ ജീവിതത്തിലാണ് കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യം. ഈ ജീവിതത്തിലാണ് കർത്താവിന് നമ്മുടെ പണം ആവശ്യം, സുവിശേഷ വേലക്കാരെ സഹായിക്കേണ്ടതിന്റെ ആവശ്യം, സഭയെ സഹായിക്കേണ്ടതിന്റെ ആവശ്യം. ഇപ്പോഴാണ് വിശുദ്ധ ജീവിതം ചെയ്യേണ്ട ആവശ്യം. ഇപ്പോഴാണ് വിശ്വാസം നിറഞ്ഞ ജീവിതം ചെയ്യേണ്ടത്. ഇപ്പോഴാണ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കേണ്ടത്. ഇപ്പോഴാണ്, ഈ ജീവിതത്തിലാണ്. കാരണം ഒരു നിത്യത മുഴുവനും നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കാൻ പോകുന്നവരാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, പ്രയോജനമുള്ളവരായിത്തീരണം, കർത്താവിൽ വളരണം, കർത്താവിൽ നിങ്ങൾ വളർന്ന് 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 യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതാണ് യജമാനന്റെ ആഗ്രഹം. രണ്ട് ഗ്രൂപ്പ് ആളുകൾ, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും അറിയാതെ ജീവിച്ചവരും യേശുവിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നിട്ട് പ്രിറ്റൻഡ് ചെയ്തവരും. പ്രിറ്റൻഡ് ചെയ്യരുത്, അനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കിക്കൊള്ളണം.